2020 August 9 ഞായർ, വാരാന്ത്യ കൗമുദി, സിനിമ പേജിൽ നിന്ന്. പാട്ടിന്റെ പൂവട്ടക. കവി, ഗാനരചയിതാവ്, ഗായകൻ, സംഗീത സംവിധായകൻ, അഭിനേതാവ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന പേരിന് പര്യായങ്ങളേറെ. ഇന്ന് കർക്കിടകത്തിലെ രേവതി നാളിൽ ആ പുണ്യ ജീവിതത്തിന് സപ്തതിയുടെ സുവർണകാന്തി. ആ മഹാപ്രതിഭയെ സഹോദര സ്നേഹത്തോടെ നോക്കിക്കാണുകയാണ് കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ സതീഷ് ബാബു പയ്യന്നൂർ. വർഷങ്ങൾക്ക് മുമ്പാണ്, 90s കോഴിക്കോട് തിരുവണ്ണൂരിലെ വീട്ടിൽ ദേവിച്ചേച്ചി സ്നേഹപൂർവ്വം മുന്നോട്ട് വെച്ച തൂവെള്ള ഇഡലിയിൽ കടുമാങ്ങാ നീരൊഴിച്ച് ചാലിച്ച് രുചിച്ച് ദാമോദരേട്ടൻ പറഞ്ഞു, ഇതാണ് സമ്പൂർണ്ണ രുചിലേയം. പാകത്തിനെരിവ്, പാകത്തിന് ഉപ്പ്, ഇഡലിയിലും അതെ, ഉഴുന്നിന്റെയും അരിയുടെയും സുസമ്മേളനം, സരസമ്മേളനം. ആ പറഞ്ഞത് കൈതപ്രം ഗാനങ്ങളുടെ കൂടി രുചിക്കൂട്ടല്ലേ എന്ന് ഞാനപ്പോഴോർത്തു. ചട്നിയും സാമ്പാറുമല്ലാതെ ആദ്യമായിരുന്നു ഇഡലിയിൽ കടുക് രുചിയുള്ള കണ്ണിമാങ്ങ അച്ചാർ ചേർത്ത് കഴിക്കുന്നത്. മനസ്സിലപ്പോൾ തെളിഞ്ഞത് ദേവദുന്ദുഭി സാന്ദ്രലയമാണോ പൂവട്ടക തട്ടിച്ചിന്നിയാണോ എന്ന് ഓർക്കുന്നില്ല. അതേതായാലും 1986 ആ വ്യത്യസ്ത രാഗലയങ്ങളിലൂടെ സമാരംഭിച്ച കൈതപ്രം വരികളുടെ വീരരുചിയും സ്നേഹസുഗന്ധവും ഒക്കെ നാവിലും മനസ്സിലും വന്നു നിറഞ്ഞു. ചലച്ചിത്ര പ്രവേശം നടത്തുമുമ്പ് തന്നെ ഒരു കവി എന്ന നിലയിലും ഗായകനെന്ന നിലയിലും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന പേര് മലയാളികൾക്ക് പരിചിതമായിരുന്നു, ഞങ്ങൾ പയ്യന്നൂർകാർക്ക് പ്രത്യേകിച്ചും. പയ്യന്നൂർ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ തൊട്ടുമുന്നിലുള്ള ചിറയിലും അരികെയുള്ള എന്റെ ഇല്ലത്തും വന്നണയാറുള്ള ദാമോദരേട്ടൻ അച്ഛനുമായുള്ള അടുപ്പം വഴിയാണ് എന്റെ മനസ്സിലേക്കും ചേക്കേറിയത്. അക്കാലത്ത് ശാന്തിയും ശാസ്ത്രീയ സംഗീതവും ദേശാടനവുമൊക്കെയായിരുന്നു ആ കൈതപ്രദേശവാസിയുടെ ജീവിത വഴി. പയ്യന്നൂർ പെരുമ്പയിൽ നിന്ന് 4 നാഴിക നടന്നാലെത്താവുന്ന കോറോം ഗ്രാമത്തിൽ അച്ഛനല്പം കൃഷിയുണ്ടായിരുന്നു. കോളേജ് ഒഴിവിൽ ഞാനും അവിടെ എത്തും. ചിലപ്പോഴൊക്കെ തൊട്ടടുത്തുള്ള പുല്ലേരി ഇല്ലത്ത് നിന്നായിരുന്നു ഉച്ചയൂണും കാപ്പിയുമൊക്കെ. ദേവീ സഹായം UP സ്കൂളിന്റെ ഭരണാവകാശവും അവർക്കായിരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന ഗൃഹനാഥനായ ഉണ്ണിയേട്ടനെയായിരുന്നു ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് മക്കളായ ദേവിയെയും യമുനേച്ചിയെയും ഭവദാസനെയും ഒക്കെ. ദേവിച്ചേച്ചിയുടെ ഭർത്താവായി കൈതപ്രത്തു നിന്നെത്തിയ ദാമോദരൻ എന്ന സുന്ദര താടിക്കാരൻ യുവാവിനെയും ഞാൻ അക്കാലങ്ങളിലാണ് അടുത്തറിയുന്നത്. തിരുവനന്തപുരത്ത് ശാന്തിയും കാവാലം കളരിയിലെ നടനവുമായി ചേർന്ന ഒരു പൂർവ്വകാലത്താണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന കലാകാരൻ ഉരുവം കൊള്ളുന്നത്. നരേന്ദ്രപ്രസാദ്, നെടുമുടി വേണു, ഗോപി, അരവിന്ദൻ, കടമ്മനിട്ട, വിനയചന്ദ്രൻ തുടങ്ങിയവരുടെ ആട്ടപ്രകാരങ്ങൾ ആ യുവാവിന്റെ ഹൃത്തടത്തിൽ നന്നായി വിളങ്ങി. പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ അരങ്ങേറിയ അവനവൻ കടമ്പയിലെ ആട്ടപ്പരീക്ഷകളിൽ ഒരാളുടെ സുന്ദരരൂപം എന്റെ മനസ്സിലുണ്ട്. തലസ്ഥാനവാസം വെടിഞ്ഞ് കോഴിക്കോടെത്തിയ കാലത്താണ്. നെടുമുടി വേണു വഴി അടുപ്പക്കാരനായ ഫാസിൽ എന്നെന്നും കണ്ണേട്ടനിലേക്ക് കൈതപ്രം എന്ന യുവകവിയെ പരീക്ഷിക്കുന്നത്. ക്ലാസിക്കൽ രചനയായ ദേവദുന്ദുഭി രാഗലയം, ദിവ്യ വിഭാത സോപാന രാഗലയം എഴുതി വിസ്മയിപ്പിച്ചപ്പോൾ തന്നെ തീർത്തും നാടോടി രചനയായ പൂവട്ടക തട്ടിച്ചെന്നി പൂമലയിൽ പുതുമഴ തെന്നിയിലൂടെ മലയാളികളുടെ മനസ്സിൽ തകതക താളം കൊട്ടി ഏത് രാഗവും ഏത് ഭാവവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം. 80s ഒടുവിൽ ഒരു നാൾ സന്ധ്യയ്ക്ക് പയ്യന്നൂർ അമ്പലത്തിൽ തൊഴുതിറങ്ങും വഴി അച്ഛനെ കാണാനെത്തുന്നു ദാമോദരേട്ടൻ. പതിവ് തോൾ തുണി സഞ്ചിക്ക് കനമല്പം കൂടുതലുണ്ട്. ഒരു യാത്രയുണ്ട്. മർക്കാറയിൽ പപ്പേട്ടന്റെ പടം നടക്കുന്നു, അദ്ദേഹം പറഞ്ഞു. തലേന്നത്തെ പത്രത്തിൽ P പത്മരാജന്റെ ഇന്നലെയുടെ വാർത്ത കണ്ട കാര്യം ഞാൻ ഓർത്ത് പുളകിതനായി. അക്കാലത്ത് തൃക്കരിപ്പൂർ SBTയിൽ ജോലി നോക്കുകയായിരുന്നു ഞാൻ. എഴുത്തിനോടൊപ്പം സിനിമയും തലക്ക് പിടിച്ച കാലം. ആ സന്ധ്യയ്ക്ക് ഞാനും ദാമോദരേട്ടനൊപ്പം കൂടുന്നു. സ്വന്തം അനുജനെ കൈപിടിച്ചു കൊണ്ടുപോകും പോലെയായിരുന്നു അദ്ദേഹം എന്നെ പത്മരാജന്റെ മുന്നിലെത്തിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും. ആയിടെ വന്ന എന്റെ കഥ വായിച്ച കാര്യം പപ്പേട്ടൻ ഓർത്തെടുത്തു. ജയറാമിനും ശോഭനയ്ക്കും ശ്രീവിദ്യയ്ക്കുമൊക്കെ യുവകഥാകൃത്തെന്ന നിലയിൽ എന്നെ പരിചയപ്പെടുത്തുന്നു. കണ്ണിൽ മെയ്യിൽ നിന്നോർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയുഴിഞ്ഞു എന്ന മനോഹര ഗാനം പെരുമ്പാവൂരിന്റെ സംഗീതത്തിൽ ഒഴുകിപ്പരക്കുമ്പോൾ എന്റെ കണ്ണുകളിലെ വിസ്മയം വായിച്ച് ദാമോദരേട്ടൻ പറഞ്ഞു, ബാബു വേണമെങ്കിൽ 1-2 ദിവസം കൂടി ഇവിടെ കൂടിക്കോ, എന്റെ മുറിയുണ്ടല്ലോ, ഞാൻ പപ്പേട്ടനോട് പറയാം, എനിക്ക് അടിയന്തരമായി സിബിയുടെ ലൊക്കേഷനിലേക്ക് പോകണം. ദൃശ്യലോകത്തിലേക്കുള്ള എന്റെ കവാടമായിരുന്നു അന്ന് ദാമോദരേട്ടൻ തുറന്നിട്ടത്. 1-2 ദിവസമല്ല, പപ്പേട്ടന്റെ പ്രിയപ്പെട്ടവനായി 2 ആഴ്ചയിലേറെ ഞാൻ മർക്കാറയിൽ കഴിഞ്ഞു. പപ്പേട്ടന്റെ എഴുത്തിന് സാക്ഷിയായി, പകർത്തെഴുത്തുകാരനായി. ക്യാമറാമാൻ വേണുവുമായും അസോസിയേറ്റ് ജോഷി മാത്യുവായും അസിസ്റ്റന്റ് ബ്ലസ്സിയുമായും ഒക്കെ അടുത്തു. പപ്പേട്ടന്റെ ഉപദേശപ്രകാരം ബാങ്കിൽ സ്ഥലം മാറ്റം വാങ്ങി തിരുവനന്തപുരത്തെത്തി. 1991 പപ്പേട്ടനില്ലാത്ത നഗരത്തിൽ വണ്ടി ഇറങ്ങി. ജോഷി മാത്യുവിന്റെ നക്ഷത്രക്കൂടാരത്തിലൂടെ തിരക്കഥാകൃത്തായി എന്റെ ദൃശ്യലോകം വളർന്നു. ഇപ്പോഴും എന്റെ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ദാമോദരേട്ടനെയാണ്, പ്രണാമപൂർവ്വം പപ്പേട്ടനെയും. 90s കൈതപ്രം എന്ന ഗാനരചയിതാവിന്റെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന വർഷങ്ങളായിരുന്നു. ശ്രീനിവാസന്റെ ആദ്യ സംവിധാന സംരംഭമായ വടക്ക് നോക്കി യന്ത്രത്തിന് വേണ്ടി എഴുതിയ മായാമയൂരം പീലി നിർത്തിയോ ആശാമരാളം താളമേകിയോ എന്ന ജോൺസൺ മാഷ് ഈണമിട്ട ഗാനം ഏറെ ശ്രദ്ധേയമായി. മനോഹരമായി ആലപിച്ച എം ജി ശ്രീകുമാറിനത് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ജയരാജ് 1990s വിദ്യാരംഭം എന്ന ആദ്യ ചിത്രമൊരുക്കിയപ്പോൾ കൈതപ്രത്തെ കൂടെ കൂട്ടി. എന്നെന്നും കണ്ണേട്ടനിലെ ഗാനങ്ങളിലൂടെ കൈതപ്രം ആരാധകനായി മാറിയിരുന്നു ജയരാജും. വിദ്യാരംഭത്തിലെ ബോംബെ രവി ഈണമിട്ട പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു എന്ന ഗാനം ആകർഷകമായി. പിന്നീടങ്ങോട്ട് ജയരാജും കൈതപ്രവും തമ്മിലുള്ള ആത്മബന്ധം വളർന്നു. 1993 ജയരാജിന്റെ പൈതൃകത്തിലെ ഗാനത്തിനാണ് കൈതപ്രത്തിന് ആദ്യ സംസ്ഥാന അവാർഡ്. ബാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് എസ് പി വെങ്കടേഷ്. 1996 വെണ്ണില ചന്ദനക്കിരണത്തിലൂടെ വീണ്ടും രചന അവാർഡ്. ആ വർഷം ജയരാജിന്റെ ദേശാടനത്തിന് രചനയും സംഗീതവും നിർവഹിച്ച് കൈതപ്രം സംഗീത സംവിധായകന്റെ തട്ടകം കൂടി സ്വന്തമാക്കി. ദേശാടനത്തിന് വേറെയും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. മകൻ ദീപാങ്കുരൻ ആദ്യമായി പാടി നാവാ മുകുന്ദ ഹരേ. ഭാര്യ പിതാവ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അഭിനേതാവായി അരങ്ങേറ്റം കുറിച്ചു. ദേശാടനത്തിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായി. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവ് തേങ്ങുന്നല്ലോ എന്ന വരികൾ ആ ചിത്രത്തിന്റെ ആത്മാവിലേക്ക് ചേർന്നലിഞ്ഞു. തൊട്ടടുത്ത വർഷം ലോഹിതദാസിന്റെ കാരുണ്യത്തിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ്. മറക്കുമോ നീ എന്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. ഗാനരചനയ്ക്കും സംഗീതത്തിനും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഒരേ ഒരാളായി കൈതപ്രം ഇന്നും ആ റെക്കോർഡ് നിലനിർത്തുന്നു. ജയരാജന്റെ വേറെയും എത്രയോ ചിത്രങ്ങൾ, കാരുണ്യം, കുടുംബസമേതം, കളിയാട്ടം, സോപാനം. സോപാനത്തിലൂടെ കഥാകൃത്തായും തിരക്കഥാകൃത്തായും കൈതപ്രം അരങ്ങേറി. 1200 വ്യത്യസ്തങ്ങളായ ചലച്ചിത്ര ഗാനങ്ങൾ, ഒട്ടേറെ ലളിതഗാനങ്ങളും നാടകഗാനങ്ങളും. പലതവണ സംഗീത നാടക അക്കാദമിയുടെ നാടകഗാന അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. ശാന്തി, തീച്ചാമുണ്ടി തുടങ്ങിയ വിഖ്യാത കവിതകളിലൂടെ കവി എന്ന നിലയിലും പേര് നേടി. മഹാകവി കുട്ടമ്മത്തിന്റെ പേരിലുള്ള കവിതാ അവാർഡും നേടി. മഴവില്ലിനറ്റം വരെ എന്ന ചിത്രത്തിലൂടെ സംവിധാനം എന്ന കന്നി സംരംഭം പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് ചെറിയൊരു തളർച്ചയിൽ അദ്ദേഹം വിശ്രമത്തിലായത്. എന്നാൽ തളരുന്നതായിരുന്നില്ല ആ മനസ്സ്. സദാ ഊർജ പ്രവാഹിനിയായി കവിതയും സംഗീതവും ഒപ്പം നിന്നു. പ്രതിസന്ധികളെ എളുപ്പം അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു. എഴുത്തിന്റെയും സംഗീതത്തിന്റെയും പുണ്യപ്രവാഹം ആ മഹാപ്രതിഭയെ വീണ്ടും വന്ന് പുലുകിക്കൊണ്ടേയിരിക്കുന്നു. 1950 August 4 കർക്കിടകത്തിലെ രേവതി നാളിൽ വിടർന്ന ജീവിതം മാതമംഗലത്തെ ഭാരതി ഗ്രന്ഥാലയത്തിലെ പുസ്തകക്കൂട്ടുകൾക്കിടയിലാണ് പൂത്തുലഞ്ഞത്. ചെമ്പൈക്ക് കീഴിൽ 16 സംഗീതം അഭ്യസിച്ച് കണ്ണാടി ഭാഗവതരായി തിരിച്ചെത്തിയ അച്ഛൻ കേശവൻ നമ്പൂതിരിയുടെ ജീവിതാവസ്ഥകളിൽ പതറാതെ സ്വയം പടവെട്ടി കുതിച്ചുയർന്നതാണ് മകന്റെ ഈ സംഗീത ജൈത്രയാത്ര. വീണ്ടും ഇതാ കർക്കിടകത്തിലെ രേവതി വന്നെത്തിയിരിക്കുന്നു. ദാമോദരേട്ടന് 70 വയസ്സാവുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസം. സപ്തതിയുടെ സാഗര തികവ്, സംഗീത നിറവ്.